അപ്പോൾ നീ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കുമല്ലോ എന്ന് ചില ആളുകൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വഖാല ഇന്നി ബരി ഉമ്മിൻകും, ഞാൻ ഇതായതിലൊന്നില്ല. ഇന്നി ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്. വല്ലാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു കടുത്ത ശിക്ഷ നൽകുന്നവനാണ്. അങ്ങനെ പിന്തിരിഞ്ഞോടി. ഷെയ്ത്താൻ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ യുദ്ധം തുടങ്ങിയപ്പോൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. അത് പിശാചി എല്ലാ സന്ദർഭത്തിലും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഷെയ്ത്താൻ നമുക്ക് പലതും പ്രേരിപ്പിക്കും. നമ്മൾ ആ കുഴിയിൽ ചാടിയാൽ അവൻ പിന്തിരിഞ്ഞു പോകും. വിശുദ്ധ ഖുർആനിൽ എത്രയോ ഇതിന് സമാനമായ സംഭവങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. എത്രയോ സമാനമായ സംഭവങ്ങൾ വേറെയുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഹറാം ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കും. അതിൽ വീണ് കഴിഞ്ഞാൽ അവൻ സംരക്ഷിക്കും, അവൻ നമുക്ക് വല്ല സപ്പോർട്ടും നൽകും? ഇല്ല. അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുമോ? ഒന്നും ഏറ്റെടുക്കില്ല. അപ്പോൾ ബദർ യുദ്ധത്തിൽ അവർ ഈ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടായ ഉടനെ ഷെയ്ത്താൻ അവരെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ അവർക്കിടയിലേക്ക് വന്ന് അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പുറപ്പെട്ടു. അവരോടൊപ്പം അവരെ രസിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി നൃത്തം ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവരോടൊപ്പം. അതുപോലെ തന്നെ വേണ്ടുവോളം കള്ളുണ്ട്. കള്ളു കുടിച്ച് മതിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. കിബറും അഹങ്കാരവും മുസ്ലിമീങ്ങളെ തകർത്ത് കളയാമെന്ന അഹങ്കാരവുമായിട്ടാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹി വല്ലാഹു ബിമാ യഅമലൂന മുഹീത്. നിങ്ങൾ ഒരിക്കലും തങ്ങളുടെ വീടുകളിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ തകർക്കണമെന്ന അഹങ്കാരത്തോടുകൂടി നിഷേധത്തോടുകൂടി പുറത്തിറങ്ങിയ ആളുകളെ പോലെ നിങ്ങളാവാൻ പാടില്ല. നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ അവരെ പോലെ അഹങ്കാരികളാവരുത്. അങ്ങനെ മുശ്രിക്കുകൾ അവർ മുസ്ലിമീങ്ങളെ നേരിടുന്നതിനു വേണ്ടി പുറപ്പെട്ടു. മുശ്രിക്കുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അബൂജഹലാണ്. ആദ്യത്തെ ദിവസം മുശ്രിക്കുകൾക്ക് ഭക്ഷണം ഒട്ടകത്തെ അറുത്ത് നൽകുന്നത് അബൂജഹലാണ്. അവൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് അവൻ ഫിറഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ടവനാണ് ഈ ഷെയ്ത്താൻ അബൂജഹൽ, ലഅനഹുല്ലാഹ്. അതുപോലെ തന്നെ പിന്നീട് മുസ്ലിമീങ്ങളായ ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം ഈ കൂട്ടത്തിലുണ്ട്. അവർ മുശ്രിക്കുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൈൽ ഇബ്നു അമർ പിന്നീട് മുസ്ലിമായ സഹാബിയാണ്. അതുപോലെ ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കായി കൊല്ലപ്പെട്ട ആളുകളും മുശ്രിക്കുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു 10 ഒട്ടകത്തെ അറുത്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിനെ നിഷേധിച്ച മുശ്രിക്കുകൾ, കാഫിറുകൾ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ സമ്പാദ്യം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫസയുൻഫിഖൂനഹ, അവർ ഇനിയും അത് ചെലവഴിക്കും. സുമ്മ തകൂനു അലൈഹിം ഹസ്റതൻ, പിന്നെ അത് അവർക്കൊരു നിരാശയായി ഖേദമായി മാറും. സുമ്മ യുഗ്ലബൂൻ, പിന്നെ അവർ പരാജയപ്പെടുകയും ചെയ്യും. ഒക്കെ നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അത് ഇന്നും പഴയതുപോലെ തന്നെയാണ്. എത്ര മില്യണുകളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അതിൻ്റെ ശത്രുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്! എത്ര മില്യണുകളാണ്, എത്ര കോടികളാണ്, എത്ര പരിശ്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, യുറീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് കെടുത്തിക്കളയാമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു മുതിമ്മു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ, അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വയബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ, അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ സമ്മതിക്കുകയില്ല, അവനത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവർ ചെലവഴിക്കുന്ന സമ്പാദ്യം കണ്ട് നമ്മൾ പേടിക്കേണ്ട, അവരുടെ ആയുധ കോപ്പുകൾ കണ്ട് നമ്മൾ പേടിക്കേണ്ട. അള്ളാഹുവിന്റെ സഹായം ഒപ്പമുണ്ടെങ്കിൽ മില്യണുകൾ 10 രൂപയുടെ വില പോലും ചെയ്യുകയില്ല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ റോക്കറ്റുകളും സൈന്യ വെടിക്കോപ്പുകളുമൊക്കെ ഒരു തീപ്പെട്ടിയുടെ ശക്തി പോലും കാണിക്കുകയില്ല. ബദറിൽ സംഭവിച്ചതുപോലെ അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ അത് ബദർ യുദ്ധം നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഈ ആയത്ത് ബദറിന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. എന്നാൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് എല്ലാ മുശ്രിക്കുകളുടെ കാര്യത്തിലും ബാധകമാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സമ്പാദ്യം ഉപയോഗിക്കുകയും ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും കാര്യം ബദറിലേതുപോലെ തന്നെയാണ് പര്യവസാനിക്കുക. ഒന്നല്ലെങ്കിൽ അവൻ മരിക്കുന്നതിന് മുൻപ് അള്ളാഹു അവനെ ആ ഖേദം രുചിപ്പിക്കും, ഇല്ലെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് കടുത്ത ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരുക്കി വച്ചിട്ടുണ്ട്. ശരി, ഇതാണ് മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ അവസ്ഥ. എന്നാൽ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങൾ അവരുടെ സൈന്യത്തിൽ ആകെ 300 ചില്ലാനും വരുന്ന ആളുകളാണ് ഉള്ളത്. ചില ഹദീസുകളിൽ വന്നതുപോലെ 319, അതല്ലെങ്കിൽ 310 സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അതിൽ റസൂലുള്ള ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ കണക്ക് പറയുന്നത്. ചില സഹാബികൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ താലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും സംഭവമുണ്ട്. ഒരു വലിയ രാജാവിനെ ഒരു ചെറിയ സംഘം തോൽപ്പിച്ചത്. അവരുടെ അതേ എണ്ണം ആളുകളായിരുന്നു ബദർ യുദ്ധത്തിലും ഉണ്ടായിരുന്നത്. അത് ആ സംഭവത്തിലേക്ക്, ആ ചരിത്ര സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കപ്പെട്ട, മറ്റു സൂറത്തുകളിൽ പരാമർശിക്കപ്പെട്ട സംഭവമാണ്. ശരി, അപ്പോൾ ബദർ യുദ്ധത്തിൽ 300 വരുന്ന സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ 60 ആളുകൾ മുഹാജിറുകളാണ്. ബാക്കിയുള്ള 240 പേർ അവർ, അല്ലെങ്കിൽ 240 ആളുകൾ അവർ അൻസാറുകളാണ്. അപ്പോൾ 200 ആളുകൾ അൻസാറികളുടെ കൂട്ടത്തിൽ നിന്നാണ്. അതേസമയം 60 ആളുകൾ മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നാണ്. അൻസാറുകളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഔസ് ഗോത്രത്തിന്റെ ആളുകളാണ് കൂടുതൽ വന്നത്. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖസറജ് ഗോത്രത്തിന്റെ വീടുകൾ ദൂരെയായിരുന്നു, അവർക്ക് തയ്യാറെടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഔസ് ഗോത്രമായിരുന്നു കൂടുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ ഔസിനേക്കാൾ ആയുധശക്തി ഉണ്ടായിരുന്നത് ഖസറജിനാണ്. ബദ്ര യുദ്ധത്തിലെ പാഠങ്ങളിൽ ഒന്നതാണ്, എല്ലാ നിലക്കും നോക്കിയാലും മുസ്ലിമീങ്ങൾ അശക്തരാണ്. ഭൗതികമായി നോക്കിയാൽ അൻസാരികളുടെ കൂട്ടത്തിൽ ശക്തിയുണ്ടായിരുന്ന ഖസറജുകാർ റസൂലുള്ളയോടൊപ്പം ബദറിൽ വന്നിട്ടില്ല. ഔസാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. മുഹാജിറുകളാകട്ടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണുള്ളത്. അവരാകട്ടെ തനി വളരെ ഫക്കീറന്മാരാണ്. മിക്ക ആളുകളും വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകളാണ്. അങ്ങനെയാണ് അവർ ബദറിന് പുറപ്പെടുന്ന അവരുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങൾ ഈ പറഞ്ഞ 300 വരുന്ന സഹാബികളുമായാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അവരിൽ ബഹുഭൂരിപക്ഷവും കാൽനടയായാണ് ബദറിലേക്ക് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 200 അതിൽ വലിയൊരു ദൂരം അവർ യാത്ര ചെയ്യുന്നത് കാൽനടയായിക്കൊണ്ടാണ്. കാരണം ആകെ കുറഞ്ഞ് 70 മറ്റോ ഒട്ടകങ്ങൾ മാത്രമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. ആകെ 70 അല്ലെങ്കിൽ 70 ഒട്ടകങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ഒപ്പമുണ്ടായിരുന്നത്. ആ 70 ഒരു ഒട്ടകത്തിൻ്റെ മേൽ 3 ഊഴം വെച്ച് കയറിയും ഇറങ്ങിയും നടക്കണം. ഒരു ഒട്ടകം അതിമോ 3 ഈ 3 ഒന്നല്ലെങ്കിൽ 2 കയറും, 3 നടക്കും, പിന്നെ ഇയാൾ കുറച്ചേരം കയറും, ഒരാൾ നടക്കും. ഇങ്ങനെ ഊഴം വെച്ചാണ് അവർ യാത്ര ചെയ്തത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ ലുബാബയോടും ഒപ്പം ഒരൊട്ടകത്തിന്റെ മേലാണ്. റസൂലുള്ളയും അബൂ ലുബാബയും അലി ഇബ്നു അബി ത്വാലിബ് ഇവർ ഊഴം വെച്ചാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമായപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ നടക്കേണ്ടതില്ല, ഞങ്ങൾ നടന്നോളാം, അങ്ങ് ഒട്ടകത്തിന്റെ മേൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻതുമാ അഖ്വാ മിന്നി, നിങ്ങൾ എന്നെക്കാൾ ശക്തിയുള്ള ആൾക്കാരൊന്നുമല്ല. വലാ അന ബി അഗ്ന അനിൽ അജ്രി മിൻകുമാ, അള്ളാഹുവിന്റെ പ്രതിഫലം അത് നിങ്ങളെക്കാൾ വേണ്ടാത്ത ആളുമൊന്നുമല്ല, നിങ്ങളെക്കാൾ വേണ്ടാത്ത ആളുമല്ല ഞാൻ. അത് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്തില്ല, എനിക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പണിയെടുക്കണം. അള്ളാഹുവിന്റെ പ്രതിഫലം അത് ആവശ്യമില്ലാത്ത ആളൊന്നുമല്ല ഞാൻ, എനിക്കും അള്ളാഹുവിന്റെ പ്രതിഫലം വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ സമയമായ റസൂലുള്ള ഇറങ്ങി നടക്കും, അലിബിൻ അബി താലിബും അബൂ ലുബാബയും ഒട്ടകത്തിന്റെ മേലുണ്ടാവും, അവരുടെ ഊഴമായാൽ അവരിറങ്ങും. പിന്നീട് ഈ അബൂ ലുബാബയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് മദീനയിലേക്ക് മസ്ജിദ് നബവിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി തിരിച്ചു പറഞ്ഞയച്ചത്. ഈ അബൂ ലുബാബ എന്ന സഹാബിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് തിരിച്ചു പറഞ്ഞയച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാത്ര ചെയ്യുന്നു. അബൂബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഒരൊട്ടകത്തിന്റെ മേലാണ്. എത്ര മനോഹരമായ ഒട്ടക യാത്രയായിരിക്കും അത്! അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും, അവർ മൂന്നുപേരും ഒരൊട്ടകം ഊഴം വെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബും സെയ്ദ് ഇബ്നു ഹാരിസയും അബൂ കബ്ഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന അവിടുത്തെ അടിമയായിരുന്ന അബൂ കബ്ഷയും ഒരു ഒട്ടകത്തിന്റെ മുകളിലാണ്. ഇങ്ങനെ സഹാബികൾ ഊഴം വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ആകെ 70 ഒട്ടകങ്ങളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമധ്യേ അവിടുന്ന് ഒട്ടകങ്ങളുടെ കഴുത്തുകളിൽ ഉണ്ടായിരുന്ന കെട്ടുകൾ ഒട്ടിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവരുടെ ഒട്ടകത്തിന്റെ കഴുത്തിൽ മണി കെട്ടിയിടും, അതൊരു പ്രത്യേക തരം മണിയായിരിക്കും, ഉള്ളിൽ ഒരു രണ്ട് തുറവുള്ള തരം, നമ്മുടെ ആടിൻ്റെ ഒക്കെ മേലെ കെട്ടുന്ന രൂപത്തിലുള്ള മണി, അത് അവരുടെ കഴുത്തിൽ നിന്ന് മുറിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതിന് രണ്ട് കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല ഹദീസുകളിലും പറഞ്ഞതുപോലെ, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഉറുക്കോ ഏലസോ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ സഹാബികളിൽ ചിലർ, അവർ മക്കയിലെ മുശ്രിക്കുകളുടെ അടുക്കൽ നിന്ന് വന്നവരാണ്, മുസ്ലിം ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്, ദീനിലെ നിയമങ്ങൾ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഇത്തരം ഉറുക്കുകളും ഏലസുകളും കെട്ടാറുണ്ടായിരുന്നു, ഒട്ടകത്തിന് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി. ആ കാരണം കൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ഇക്കാരണം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങളുടെ ഈ കെട്ടുകൾ ഊരിക്കളയാൻ പറഞ്ഞത്. അപ്പൊ അതിൽ വലിയ പാഠമുണ്ട്. ഇന്ന് ഒട്ടക ആളുകൾ ഉപയോഗിക്കില്ല, പിന്നെ എന്താ ഉപയോഗിക്കാറ്? കാറാണ് ഉപയോഗിക്കാറില്ല. കാറിന്റെ മേലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞതും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കെട്ടിയിരുന്ന് കാണാം. ചില ആൾക്കാരുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിലായിട്ട് കാണാൻ പച്ച കെട്ട്, എന്തിനാ? ആക്സിഡന്റ് സംഭവിക്കാതിരിക്കാനാണ്, കണ്ണീർ തട്ടാതിരിക്കാനാണ്. ഈ പിന്നെ പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ട്രക്കുകളുടെ മുന്നിൽ കാണാൻ ഒരു ഷെയ്ത്താന്റെ ഒരു മോന്ത, അതെന്തിനാ വെച്ചിട്ടുള്ളത്? കണ്ണീർ തട്ടാതിരിക്കാനാണ്. അതേപോലെ ചില വണ്ടികളുടെ താഴ്ത്തി കാണാൻ ഒരു കറുത്ത മുടിക്കെട്ട് പോലുള്ള സാധനം, എന്തിനത് വെക്കുന്നത്? സിഹർ ബാധിക്കാതിരിക്കാൻ, കണ്ണീർ ബാധിക്കാതിരിക്കാൻ. ഇതിൽ പലതും തനിച്ച ശിർക്കാണ് ഇസ്ലാം തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം അത് ശൈത്താനെ പ്രീതിപ്പെടുത്തലാണ്. മറ്റു ചിലതാകട്ടെ, അവ കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന ഉദ്ദേശത്തിലാണ് അത് കെട്ടിയിട്ടുള്ളത് എങ്കിൽ അത് ശിർക്കുൽ അസ്ഗറാണ്, ഗുരുതരമായ തിന്മയാണ്. വിചാരത്തെക്കാളും മോഷണത്തെക്കാളും കൊലപാതകത്തെക്കാളും എല്ലാം ഗുരുതരമായ ശിർക്കിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ആ പറഞ്ഞ കെട്ടാണ് നിന്നെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ കെട്ടിയത് ആരുടെ വലിയിന്റെ എന്തെങ്കിലും കെട്ടാണെങ്കിൽ ആ വലിയാണ് നിന്നെ രക്ഷിക്കുന്നത് എന്ന വിശ്വാസത്തിലാണ് നീ അത് കെട്ടിയിട്ടുള്ളതെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബദർ യുദ്ധത്തിൽ പോകുന്ന സന്ദർഭത്തിലെ ബദ്രീങ്ങളെ മൗലീദ് പറയുന്ന ആളുകൾ, അവർ പഠിക്കേണ്ട പാഠമാണിത്. ബദ്രീങ്ങൾ അവർ തൗഹീദിലാണ് അടിയുറച്ചു നിന്നത്. ബദർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നിതാണ്, ഉറുക്കുകളും ഏലസുകളും അഴിക്കുക എന്നത്. നീ ബദ്രീങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ശരീരത്തിലുള്ള ഉറുക്കും ഏലസും അഴിക്കുക. നീ ബദ്രീങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വാഹനത്തിന് മേൽ കെട്ടിയിട്ടുള്ള ഇത്തരം ബന്ധനങ്ങൾ നീ ഒഴിവാക്കുക. കാരണം ബദ്രീങ്ങളുടെ ആദർശം ഇതായിരുന്നു. അതാണ് ഒരു കാരണം പറയപ്പെട്ടത്. മറ്റൊരു കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇത്തരം കെട്ടുകൾ ഒട്ടകം യുദ്ധം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴോ ചിലപ്പോൾ വല്ല മരച്ചില്ലയിലും കുടുങ്ങി ഒട്ടകത്തിന്റെ കഴുത്ത് മുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടുള്ള കാരുണ്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ അറുത്തുമാറ്റാൻ പറഞ്ഞത്. എന്താകട്ടെ, കാരണം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട നിയമമാണ് ഉറുക്ക് കെട്ടാൻ പാടില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമത്തൻ ഉഖില ഇലൈഹ, ആരെങ്കിലും ഉറുക്കോ ഏലസോ കെട്ടിയാൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കെട്ടിയിടുക എന്നത് ബദ്രീങ്ങളുടെ ആദർശമല്ല. അവർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ശുദ്ധമായ തൗഹീദാണ്. ആ തൗഹീദിൽ ഈ പറഞ്ഞ കാര്യങ്ങളില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ മദീനയിൽ നിന്ന് ഈ സൈനി ചെറിയ കൊച്ചു സംഘവുമായി ആരെ പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുകയാണ്? യാത്രാ സംഘത്തെ നേരിടാൻ വേണ്ടി. മക്കക്കാരാകട്ടെ, മുഹമ്മദ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 400 കിലോമീറ്ററുകൾ അപ്പുറം മക്കയിൽ വലിയ ഒരു സൈന്യം തന്നെ നേരിടാൻ വരുന്നുണ്ട് എന്ന വിവരം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിമേ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലായിരിക്കെ അവിടുന്ന് വഫാത്തായതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് നീ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് റസൂലിനെ കേൾക്കുക? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിൽ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വംദം മക്കയിലേക്ക് പുറപ്പെട്ട് മുശ്രിക്കുകൾ അവരുടെ സൈന്യത്തെ ഒരു കൂട്ടിയതിന്റെ ഒച്ചയും വിളിയും ഒന്നും റസൂലുള്ള കേട്ടിട്ടില്ലെങ്കിൽ അവിടുന്ന് മരിച്ചതിന് ശേഷം, വഫാത്തായതിന് ശേഷം എങ്ങനെ കേൾക്കും അതിനേക്കാൾ ദൂരെയുള്ള നിന്റെ ഈ ശബ്ദം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഗൈബ് അറിയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, മുഹമ്മദ് നീ അവരോട് പറയുക, എനിക്കെങ്ങാനും അദൃശ്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ എത്രയോ ഖൈർ നേടിയെടുക്കുമായിരുന്നു, എനിക്കൊരു ഉപദ്രവം എനിക്കൊരു ഉപദ്രവം ബാധിക്കില്ലായിരുന്നു. അല്ലെ, ബദറിൽ അവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ അവരൊക്കെ വരുന്നുണ്ട്, വേൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് വലിയ സൈന്യവുമായി തയ്യാറെടുപ്പോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നു. അവിടുന്ന് അറിയുന്നില്ല, അവസാന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ കുറച്ച് സമയം മുൻപാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റാളുകൾ അറിയിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൂടിയാലോചിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം. നോക്കൂ, അപ്പോൾ 3 ആളുകളുണ്ട്. ഒരു വിഭാഗം മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഒരു ചെറിയ സംഘം. മറ്റൊരു വിഭാഗം അവർ അഹങ്കാരവും നിഷേധവുമായി കള്ളുകുടിച്ച് അഹങ്കാരത്തോടുകൂടി മക്കയിൽ നിന്ന് വലിയൊരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വിഭാഗം അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ 2 വിഭാഗവും. ഒരു വിഭാഗം അവരെ പിടികൂടാനും മറ്റൊരു വിഭാഗം അവരെ രക്ഷിക്കാനുമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഇപ്പുറത്തുകൂടെയും പോകുന്നുണ്ട്. അബൂ സുഫിയാൻ ബുദ്ധിയുള്ളവനായിരുന്നു. അബൂ സുഫിയാൻ വഴിയിൽ എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അന്വേഷിച്ചു, ഈ വഴിക്ക് മുഹമ്മദിന്റെ കൂട്ടരാരെങ്കിലും പോയിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, 2 ആളുകൾ ഈ വഴിക്ക് ഇങ്ങനെ വന്നിരുന്നു, അവരിവിടെ ഒട്ടകത്തെ കെട്ടിയിട്ടിരുന്നു, വെള്ളം കുടിച്ച് പോയി, മുഹമ്മദിനെയും കൂട്ടരൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അബൂ സുഫിയാൻ അവിടെ പോയി നോക്കി, ഒട്ടകത്തിന്റെ കാഷ്ടമുണ്ട്, ഞാനതെടുത്തു പൊടിച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് മദീനയിലെ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ ബാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ ബുദ്ധിയാണ് അത്. അതെടുത്ത് പൊടിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മദീനയിലെ ഈത്തപ്പഴത്തിന്റെ കുരുവുണ്ട്, ഇത് മദീനക്കാരുടെ ഒട്ടകമാണ്, മുഹമ്മദും കൂട്ടരും വരുന്നുണ്ട്, അവർക്ക് വിവരമറിയിക്കാൻ വേണ്ടി ഇവർ പോയിട്ടുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും വഴി മാറ്റി പിടിച്ചു, വേഗത കൂട്ടി, യാത്രയുടെ വേഗത വർദ്ധിപ്പിച്ചു, വഴി കുറച്ച് മാറ്റി, സാധാരണ പോകാറുണ്ടായിരുന്ന സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലത്തുകൂടെ അബൂ സുഫിയാനും കൂട്ടരും യാത്ര വേഗതയിലാക്കി. അങ്ങനെ അവരുടെ യാത്രാ സംഘവുമായി മക്കയുടെ അതിരുകളിലേക്കെത്തി. നല്ല വേഗതയിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ മക്കയിൽ എത്താനായി എന്നറിഞ്ഞ ഉടനെ അബൂ സുഫിയാൻ ഒരു കുറിപ്പെഴുതി ഒരു കത്ത് ഖുറൈശികൾക്ക് കൊടുത്തയച്ചു. ഒരാളുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തയച്ചു, ഇതാ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ആർക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല. അങ്ങനെ ഈ കുറിപ്പ് അബൂ ജഹലിന്റെ അടുക്കലെത്തി. അബൂ ജഹൽ ഈ കുറിപ്പ് വായിച്ച ഉടനെ അവൻ പറഞ്ഞു, ഇല്ല, മുഹമ്മദ് നമ്മുടെ കച്ചവട സംഘത്തെ അന്വേഷിച്ചു വന്നതാണ്, അവന് ഒരു പാഠം പഠിപ്പിക്കണം, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കുറച്ച് ആളുകൾ ഇത് കേട്ട ഉടനെയാണ് ഒരു ഒരു പുറപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഒരു വിഭാഗം ആളുകൾ അവർ തിരിച്ചു പോകാൻ തുടങ്ങി. ബനു സഹ്ര ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി വെറുതെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ സമ്പാദ്യം തിരിച്ചു കിട്ടി, ഞങ്ങളുടെ ആളുകൾ രക്ഷപ്പെട്ടു, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്, ഇനി നിന്റെ ഈ ഭ്രാന്തിന് ഞങ്ങൾ കൂടെ നിൽക്കാനില്ല. അങ്ങനെ 300 ആളുകൾ ഖുറൈശികളുടെ ഈ സംഘത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു മാറി നിന്നു. അങ്ങനെയാണ് പിന്നീട് അവർ 1000-ൽ ചില്ലാനം അല്ലെങ്കിൽ 1000-ന് അടുത്ത് വരുന്ന ആളുകളായി മാറുന്നത്. 300-ൽ ചില്ലാനം വരുന്ന ആളുകൾ ഖുറൈശികളുടെ മക്ക മുശ്രിക്കുകളുടെ ഈ സൈന്യത്തിൽ നിന്ന് പിന്മാറി നിന്നു. എന്നാൽ അബൂ ജഹൽ അവനെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പ്രത്യേകിച്ച് അബൂ സുഫിയാൻ. പക്ഷെ അബൂ ജഹൽ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, നമ്മൾ ബദ്രിലേക്ക് പുറപ്പെടുക തന്നെ ചെയ്യും, എന്നിട്ട് വല്ലാഹി ലാ നർജിഉ ഹത്താ നരിദ ബദ്റൻ, ബദ്രിലെത്താതെ നമ്മൾ തിരിച്ചു വരില്ല. ഫനുഖീമു ബിഹാ സലാസൻ, 3 ദിവസം നമ്മൾ അവിടെ താമസിക്കും. ഫനൻഹറുൽ ജസൂർ, ഒട്ടകച്ചറുക്കും. മുനുത്തുഴിമു ത്വാം, ഭക്ഷണം കഴിക്കും. വനസ്ഖിൽ ഖമർ, കള്ളു കുടിക്കും. വതഅസിഫ അലൈനൽ ഖിയാൻ, നമ്മൾ നർത്തകികളുടെ നൃത്തം കാണും. ഹത്ത തസ്മ ബിന അറബു ഒബി മസീരിന വജമഇന, അങ്ങനെ നമ്മെക്കുറിച്ച് അറബികൾ പാട്ടുപാടും, നമ്മുടെ ചരിത്രം എന്നും ബാക്കിയാകും. ഫലാ യസാലൂന യഹാബൂനന അബദൻ ബഅദഹാ, പിന്നെ ഒരിക്കലും ഖുറൈശികളുടെ നേരെ കൈപൊക്കാൻ ഒരു അറബിയും മുന്നോട്ട് വരികയില്ല. പാഠം പഠിപ്പിക്കും. അവൻ കടുത്ത അഹങ്കാരത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചരിത്രം അത്ഭുതകരമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഉറപ്പുമുണ്ടായിരുന്ന ഒരു സംഘം അവരൊരു പക്ഷത്ത്, എന്നാൽ മുസ്ലിമീങ്ങളാകട്ടെ ഒരു തയ്യാറെടുപ്പുമില്ലാതെയാണ് അവർ ബദറിലേക്ക് പുറപ്പെട്ടിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ബദ്രീങ്ങളുടെ ചിത്രം, അവരുടെ അവസ്ഥ മനോഹരമായി വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബദ്രീങ്ങൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖി വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഹമ്മദ് നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് മദീനയിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവരുമ്പോൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ അവരിൽ ചിലർക്കെങ്കിലും നീ ചെയ്യാൻ പോകുന്ന കാര്യത്തോട് ഒരു വെറുപ്പ് അനിഷ്ടമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടത്? യാത്രാ സംഘത്തെ പിടികൂടാൻ. മുന്നിൽ വന്നെത്തിയിട്ടുള്ളതോ അവരുടെ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു സൈന്യം. അവരിൽ പല ചിലർക്കെങ്കിലും യുദ്ധത്തിനിറങ്ങാൻ മടിയുണ്ടായിരുന്നു. അള്ളാഹു പറയാൻ, യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യൻ, യുദ്ധം സംഭവിക്കുമെന്ന് ഉറപ്പായതിനു ശേഷവും അവർ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയെ തിരിച്ചുപോകാം, യുദ്ധത്തിനിറങ്ങേണ്ടതില്ല, നമ്മുടെ കയ്യിൽ ശക്തിയില്ല. ചില സഹാബികൾ അങ്ങനെ പറഞ്ഞിരുന്നു. അവരാകട്ടെ, പറഞ്ഞത് ഒരു തെറ്റായ കാര്യമല്ല, കാരണം അതാണ് അവസ്ഥ, യാഥാർത്ഥ്യം അതാണ്. അള്ളാഹു പറയുന്നു, കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ, അന്ന് അവരുടെ അവസ്ഥ ഏതുപോലെയാണ്? മരണത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അവർ ബദറിലേക്ക് വരുന്നത്. കഅന്നഹും യുസാഖൂന ഇലൽ മൗത്, മരണത്തിലേക്ക് അവരെ കെട്ടിവലിക്കുന്നത് പോലെ. വഹും യൻദുറൂൻ, ഇതാ എന്തായാലും മരിക്കാൻ പോവുകയാണ്, മരണം നോക്കിക്കാണുന്നത് പോലെയാണ് അവർ ബദറിലേക്ക് പുറപ്പെടുന്നത്. ആ പേടിയിലാണ് ഒരു സംഘമുള്ളത്. മറ്റൊരു സംഘമാകട്ടെ, അറബികൾ നമ്മുടെ ചരിത്രം പാടിപ്പുകഴ്ത്തുമെന്ന ഉറപ്പിലാണ് പുറപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ബദറിന്റെ ചരിത്രം. ഒരു കണക്കിലും അറബികൾ പ്രതീക്ഷിക്കാത്ത പര്യവസാനമാണ് ബദറിനുണ്ടായത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുന്ന് ബദറിലേക്ക് എത്തിപ്പെട്ടു. മുഷരിക്കുകളും ബദറിലേക്ക് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി അബൂ സുഫിയാന്റെ യാത്രാ സംഘം അവർ രക്ഷപ്പെട്ടുപോയി. മക്കയിലെ ഖുറൈശികൾ ഇതാ മുന്നിൽ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയോട് അടുത്തുള്ള ബദറിന്റെ അതിരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചത്. എന്നാൽ മക്കയിലെ ഖുറൈശികളാകട്ടെ, അവർ മക്കയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് അവർ തമ്പടിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ സൈന്യത്തെ മുന്നിൽ കാണുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ അണിനിരത്തി, എന്നിട്ട് അവരെ പരിശോധിക്കാൻ തുടങ്ങി. ഇനി വലിയ യുദ്ധമാണ് മുന്നിൽ വരാൻ നിൽക്കുന്നത്. ഈ യുദ്ധത്തിൽ ശേഷിയുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഓരോരുത്തരെയായി പരിശോധിച്ചു. അതിൽ പ്രായം കുറഞ്ഞ ആളുകളെ റസൂലുള്ള തിരിച്ചയച്ചു. അങ്ങനെ പ്രായം കുറഞ്ഞ ആളുകളിൽ പലരും തിരിച്ചുപോയി. ഉസാമത്ത് ഇബ്നു സെയ്ദ് അതിൽപ്പെട്ടയാളാണ്. റളിയല്ലാഹു അൻഹു, റസൂലുള്ളയുടെ വളർത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസയുടെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ്. ഈ ഉസാമയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുൻപ് യുദ്ധത്തിന് നേതൃത്വം നൽകി പറഞ്ഞയച്ചത്. പക്ഷേ ബദർ യുദ്ധത്തിൽ ഉസാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറുൽ ഖത്താബിന്റെ മകൻ, അതുപോലെ അൽ ബറാ ഇബ്നു ആസിബ്, റാഫിഉ ഇബ്നു ഖദീജ്, ഉസൈദ് ഇബ്നു ളുഹൈർ, സെയ്ദ് ഇബ്നു അർഖം, സെയ്ദ് ഇബ്നു സാബിത്, ഈ പറഞ്ഞ സഹാബികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു. ചെറിയ കുട്ടികളാണ്. ഉമർ ഇബ്നു അബി വഖാസ് അദ്ദേഹം ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ, അല്ലെ, അദ്ദേഹത്തിന്റെ സഹോദരൻ ജ്യേഷ്ഠനായിരുന്ന സഅദ് ഇബ്നു അബി വഖാസ് പ്രസിദ്ധനായ സഹാബിയാണ്. സഅദ് ഇബ്നു അബി വഖാസ് അദ്ദേഹത്തിന്റെ അനിയനാണ് ഉമേർ ഇബ്നു അബി വഖാസ്. ഉമേറിനെ സഅദാണ് വളർത്തിയത്. ഉമേറിനെ യുദ്ധം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സഅദാണ്. ചെറിയ പ്രായം മുതൽ സഅദ് പറയുന്നത് ഞാനാണ് അവന് പടക്കോപ്പ് ധരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ പ്രായം മുതൽ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉമേറുണ്ട്, റസൂൽ കാണാതെ മറഞ്ഞു നിൽക്കുകയാണ് സൈന്യത്തിനിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമേറിനെ കണ്ടു. അപ്പോൾ റസൂലുള്ള തിരിച്ചു പോകാൻ പറഞ്ഞു. ഉമേർ റസൂലുള്ളയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അപ്പോൾ റസൂൽ ഉമേറിനെ സമ്മതിച്ചു, ബദറിന് വരാൻ വേണ്ടി സമ്മതിച്ചു. അങ്ങനെ സഅദ് പറയുന്നു ഞാനാണ് ഉമേറിന് അവന്റെ പടക്കോപ്പ് ധരിപ്പിച്ചു കൊടുത്തത്. ഉമേർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന് 16 വയസ്സായിരുന്നു. അതായത് 16 വയസ്സുള്ള സന്ദർഭത്തിലാണ് ഉമേർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ബദ്രീങ്ങളിൽപ്പെട്ട ഷുഹദാക്കളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം വളരെ മുൻപ് ഇസ്ലാം സ്വീകരിച്ച മുഹാജിറായ സഹാബിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഒരുമിച്ച് കൂട്ടി. എന്തു ചെയ്യണം? വലിയ സൈന്യം മുന്നിലുണ്ട്. സഹാബികളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. അതിനു മുൻപ് സഹാബികളിൽ ചിലർ അവർ അള്ളാഹുവിന്റെ റസൂലെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ റസൂലുള്ള വീണ്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റു. ഉമർ സംസാരിച്ചു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അഷീറു ആലയ്യ അയ്യുഹന്നാസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ മിഖ്ദാദ് ഇബ്നു അമർ എഴുന്നേറ്റ് നിന്ന് കുറച്ച് വാക്കുകൾ സംസാരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ പറയുമായിരുന്നു, മിഖ്ദാദ് അന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ മിഖ്ദാദിന്റെ അനുചരനായി തുടരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. ഞാൻ മിഖ്ദാദിന്റെ ഒരു അനുചരനായാലും കൊണ്ടില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് വലിയ സ്ഥാനമുണ്ടായിരുന്ന സഹാബിയാണ്. പക്ഷെ മിഖ്ദാദ് അന്ന് പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് പറയാൻ സാധിക്കുകയും ഞാൻ മിഖ്ദാദിന്റെ ഒരു അനുചരനായി തീരുകയും ചെയ്തിരുന്നെങ്കിലും എനിക്കത് തൃപ്തികരമാകുമായിരുന്നു. അത്ര മനോഹരമായ വാക്കാണ് മിഖ്ദാദ് റസൂലുള്ളയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മുഹാജിറാണ്. മിഖ്ദാദ് ഇബ്നു അമർ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇംളി ലിമാ അറാകല്ലാഹ്, അല്ലാഹു എന്താണോ പറയുന്നത് അങ്ങനെ ചെയ്യുക. ഫനഹ്നു മഅക, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീലു ലിമൂസ, ബനു ഇസ്രായീലുകാർ മൂസയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയുകയില്ല. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ ബനു ഇസ്രായേലുകാർ പറഞ്ഞു, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തേക്ക്, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധത്തിനില്ല, നീയും നിന്റെ റബ്ബും വേണമെങ്കിൽ യുദ്ധം ചെയ്തുകൊള്ളൂ എന്ന് ബനു ഇസ്രായേലുകാർ പറഞ്ഞ വാക്ക് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളോട് പറയുകയില്ല. വലാക്കിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില അള്ളാഹുവിന്റെ റസൂലെ, അങ്ങും അങ്ങയുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്ന ആളുകളായി പിന്നിൽ തന്നെയുണ്ട്, നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങളുടെ പിന്നിൽ തന്നെ ഞങ്ങൾ അണിനിരക്കും. വല്ലദീ ബഅസക ബിൽ ഹഖ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു തന്നെ സത്യം, ലൗ സിർത ബിനാ ഇലാ ബിർകിൽ ഗുമാദ് ലജാലദ്ന മഅക മിൻ ദൂനി, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങകലെയുള്ള ബിർക്കുൽ ഗമാദിലേക്ക് ഞങ്ങളുമായി അങ്ങ് യാത്ര ചെയ്താൽ ഒരു മടിയുമില്ലാതെ അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കും. യാ അല്ലാഹ്, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലൗ അമർതന അൻ നുഖീദഹ അൽ ബഹ്റ ലഅഖദ്നാഹ, അള്ളാഹുവിന്റെ റസൂലെ, സമുദ്രത്തിലേക്ക് ഇറങ്ങാനാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഒരു വിസമ്മതവുമില്ലാതെ അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കും. അതുകൊണ്ട് നബിയെ, നിങ്ങൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് തെളിച്ചം പ്രകടമായി, അവിടത്തേക്ക് സന്തോഷമായി. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാദിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ അവിടത്തേക്ക് സന്തോഷമായി. അത്ര മനോഹരമാണ് ആ വാക്കുകൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും പറഞ്ഞു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക, എന്നോട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അൻസാറുകൾക്ക് മനസ്സിലായി, അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണ്, റസൂലുള്ള ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണ്. ഇത്രയും സംസാരിച്ചതൊക്കെ മുഹാജിറുകളാണ്. അൻസാറുകൾ അവർ റസൂലുള്ളക്ക് നൽകിയ കരാർ മദീനക്കുള്ളിൽ റസൂലുള്ളയെ സഹായിക്കാമെന്നാണ്. ബദർ മദീനക്ക് പുറത്താണ്. റസൂലുള്ള ആഗ്രഹിക്കുന്നത് അൻസാറുകളുടെ അഭിപ്രായം അറിയാനാണ്. അവർ സഹായിക്കുമോ, അവരൊപ്പം നിൽക്കുമോ, അത് അൻസാറുകൾക്ക് മനസ്സിലായി. അതോടുകൂടി അൻസാറികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു.